السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
ഹുനൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാനിന്ന് വിശദീകരിക്കുന്നതായിരിക്കും. മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അത്താബ് ബിൻ അസീദിനെ മക്കയുടെ അമീറായി നിയമിച്ചു. മക്കയുടെ ആദ്യ അമീറായിരുന്നു അദ്ദേഹം. അന്ന് അത്താബിന് ഏകദേശം 20 വയസ്സായിരുന്നു പ്രായം. ഹസ്രത്ത് മുആസ് ബിൻ ജബലിന് മക്കയിലെ ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനുള്ള ചുമതലയും നൽകുകയുണ്ടായി. ഹസ്രത്ത് അത്താബിൻ്റെ പിതാവിൻ്റെ പേര് അസീദ് ബിൻ അബുൽ ഈസ്ബിന് ഉമയ്യ എന്നായിരുന്നു. ഈ പിതാവും മകനും ഖുറൈജ് ഗോത്രത്തിലെ പ്രമുഖരും ഇസ്ലാമിൻ്റെ കടുത്ത എതിരാളികളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് സൈനബ് എന്നായിരുന്നു. മക്ക വിജയത്തിനു മുമ്പ് തന്നെ അത്താബിൻ്റെ പിതാവ് മരണപ്പെട്ടിരുന്നു. ഇസ്ലാമിനോടുള്ള അത്താബിൻ്റെ വെറുപ്പ് കാരണം മക്ക വിജയദിനത്തിൽ ഹസ്രത്ത് ബിലാൽ കഅബയിൽ ബാങ്ക് വിളിച്ചപ്പോൾ അത്താബ് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഈ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോയതിൽ അള്ളാഹുവിനോട് നന്ദിയുണ്ട്. ഏതായാലും അത്താബ് പിന്നീട് മക്ക വിജയദിനത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അസീദ് ബിൻ അബുൽ ഈസിനെ മുസ്ലിമായ നിലയിൽ മക്കയുടെ അമീറായി സ്വപ്നത്തിൽ കണ്ടിരുന്നു. അദ്ദേഹം സത്യനിഷേധിയായി മരിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ മകൻ അത്താബിൻ്റെ രൂപത്തിൽ യാഥാർത്ഥ്യമാവുകയുണ്ടായി. ഒരു നിവേദനമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താബിനെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വലിയ ശബ്ദത്തിൽ മുട്ടുന്നത് കണ്ടു. ഒടുവിൽ വാതിൽ തുറക്കപ്പെടുകയും അദ്ദേഹം അതിൽ പ്രവേശിക്കുകയും ചെയ്തു. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, സത്യനിഷേധിയായി മരിച്ച അത്താബിൻ്റെ പിതാവ് അസീദിനെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. എങ്ങനെയാണ് അസീദ് സ്വർഗത്തിൽ പ്രവേശിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു. മക്കാ വിജയദിനത്തിൽ അത്താബ് ബിൻ അസീദ് മുന്നോട്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഞാൻ ഇയാളെയാണ് സ്വർഗത്തിൽ കണ്ടത്, ഇയാളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മക്കയുടെ അമീറായി നിയമിച്ചു. എന്നിട്ട് പറഞ്ഞു, അത്താബ്, ഞാൻ നിന്നെ ആരുടെ മേലാണ് അമീറാക്കിയത് എന്ന് നിനക്കറിയാമോ? ഞാൻ നിന്നെ അഹ്ലുല്ലാ, അതായത് അള്ളാഹുവിൻ്റെ ഭവനത്തിലെ ആളുകളുടെ മേലാണ് അമീറാക്കിയത്. അതുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഇത് ആവർത്തിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ അദ്ദേഹം മക്കയുടെ അമീറായിരുന്നു. ഒരു റിവായത്തിലുള്ളത് അദ്ദേഹം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്തും മക്കയുടെ അമീറായിരുന്നു എന്നാണ്. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ച അതേ ദിവസം തന്നെയാണ് മരിച്ചത്. മറ്റൊരു റിവായത്തനുസരിച്ച് അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം വരെ ജീവിച്ചിരുന്നു. മക്കയിൽ നിന്ന് ഹുനൈനിലേക്ക് യാത്ര പുറപ്പെടുന്നതിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു, ഹുനൈൻ യുദ്ധത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷവ്വാൽ 6 ഒരു ശനിയാഴ്ച പുറപ്പെടുകയും ഷവ്വാൽ 10 ഹുനൈൻ എന്ന സ്ഥലത്തെത്തുകയും ചെയ്തു. ഇബ്നു കസീറിൻ്റെ അഭിപ്രായത്തിൽ ഷവ്വാൽ 5 യാത്ര ആരംഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരായ ഹസ്രത്ത് ഉമ്മു സലമയും ഹസ്രത്ത് സൈനബും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ചില നിവേദനങ്ങൾ പ്രകാരം ഹസ്രത്ത് ഉമ്മു സലമയും മൈമൂനയുമാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ വിശ്വസനീയമായ നിവേദനങ്ങൾ അനുസരിച്ച് ഹസ്രത്ത് ഉമ്മു സലമയും ഹസ്രത്ത് സൈനബുമായിരുന്നു കൂടെ. മുസ്ലിങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം എതിരാളികളെക്കാൾ കുറവായിരുന്നെങ്കിലും അതുവരെയുള്ള എല്ലാ യുദ്ധങ്ങളെക്കാളും കൂടുതലായിരുന്നു. എണ്ണത്തിൽ മാത്രമല്ല ആയുധങ്ങളുടെ കാര്യത്തിലും ഐമയെ മഗാസി എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12,000 മുസ്ലിങ്ങളോടൊപ്പം യാത്ര തുടങ്ങി. മക്ക കീഴടക്കാനായി മദീനയിൽ നിന്ന് വന്ന 10,000 സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. മക്കയിലെ 2,000 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. ചിലർ 14,000 എന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കൂടുതലും 12,000 പേർ എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. മക്കയിൽ നിന്നുള്ള 2,000 പൊതു മുസ്ലിങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. 14,000 എന്ന് പറയുന്നവർ മദീനയിൽ നിന്ന് വന്നവരുടെ എണ്ണം 10,000 പകരം 12,000 എന്ന് പറയുന്നു. എന്നാൽ മക്കയിൽ നിന്ന് ചേർന്നവർ 2,000 പേരാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഹുനൈനിലേക്കുള്ള വഴിയിൽ സാത്തെ അൻവാദ് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഇലന്തമരമുണ്ടായിരുന്നു. അതിനെ സത്യനിഷേധികൾ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർ വിജയത്തിനുള്ള ശകുനമായി അവരുടെ ആയുധങ്ങൾ അതിൽ തൂക്കിയിടുകയും അവിടെ ധ്യാനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അതിനോട് വലിയ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം സൈന്യം ആ മരത്തിനടുത്ത് കൂടി പോകുമ്പോൾ മക്കയിൽ നിന്നുള്ള ചില പൊതു മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു മരം നിശ്ചയിച്ചു തരുമോ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഞങ്ങൾ മൂസായുടെ ജനത അദ്ദേഹത്തോട് ചോദിച്ച അതേ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. യാ മൂസായ ജല്ലന ഇലാഹൻ കമാലഹും ആലിഹ കാല ഇന്നക്കും ഖൗമുന തജഹലൂൻ. അല്ലയോ മൂസ, അവർക്കുള്ളതുപോലെയുള്ള ഒരാരാധ്യൻ ഞങ്ങൾക്കും ഉണ്ടാക്കി തരിക. അദ്ദേഹം മറുപടി പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഒരു വലിയ വിവരമില്ലാത്ത ജനതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളും തീർച്ചയായും മുൻഗാമികളുടെ വഴിയെ തന്നെ നടക്കും. നിങ്ങൾ ചെയ്യുന്നത് അതേ കാര്യങ്ങളാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ ഇസ്ലാമിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കാത്ത 2,000 പൊതു മുസ്ലിം യുവാക്കളും ചേർന്നിരുന്നു. അവർക്ക് കാര്യമായ യുദ്ധപരിചയമോ ആയുധങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ ആളുകൾ കാരണമാണ് ഹുനൈനിൽ ഒരു പരിഭ്രാന്തിയും താൽക്കാലികമായി പിന്തിരിയലും ഉണ്ടായത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുസ്ലിങ്ങളല്ലാത്ത ചിലരും മക്കയിൽ നിന്ന് പുറപ്പെട്ടു. ചിലർ കുതിരപ്പുറത്തും ചിലർ കാൽനടയായുമായിരുന്നു. സ്ത്രീകളും കൂടെ പോയിരുന്നു. അവർ യുദ്ധത്തിൻ്റെ ഫലം കാണാനും മുസ്ലിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ യുദ്ധം മുതൽ ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലുമാണ് അവർ കൂടെ കൂടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും എന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിക്കുമോ എന്നതിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരിൽ ഒരു വിഭാഗം വെറും കാഴ്ചക്കാരായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കൂടാതെ മുശ്രിക്കുകളായിരുന്ന ചിലരും ഉണ്ടായിരുന്നു. ഈ മുശ്രിക്കുകളുടെ എണ്ണം 80 വരുമെന്ന് പറയപ്പെടുന്നു. ഇതിനടിസ്ഥാനമാക്കി ചില ചരിത്രകാരന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുശ്രിക്കുകളിൽ നിന്ന് സഹായം സ്വീകരിച്ച ആദ്യത്തെ യുദ്ധമാണിത് എന്നാണ്. കാരണം ഇതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാലാ നസ്തഈനു മിനൽ മുശ്രിക്, നാം മുശ്രിക്കുകളിൽ നിന്ന് സഹായം തേടുന്നില്ല എന്ന് പറയാറുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഹുനൈൻ യുദ്ധത്തിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളെ ആദ്യമായി ഉൾപ്പെടുത്തിയത് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് സഹായം സ്വീകരിച്ചില്ല എന്നതാണ് ശരിയായ വസ്തുത. ബദർ യുദ്ധത്തിൽ ഓരോ വ്യക്തിയുടെയും സഹായം ആവശ്യമുണ്ടായിരുന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു മുശ്രിക്കിൻ്റെ സഹായം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ യുദ്ധത്തിൽ ഖുർആൻ പറയുന്നത് പോലെ മുസ്ലിങ്ങളുടെ എണ്ണം കാരണം അവർ അഹങ്കാരികളായി മാറിയിരുന്നു. അപ്പോൾ പിന്നെ ഏതാനും മുശ്രിക്കുകളുടെ സഹായം എന്തിനാണ്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുശ്രിക്കിനെയും യുദ്ധത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ആരെയും യുദ്ധത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ചരിത്രഗ്രന്ഥങ്ങളിലെ വിശദാംശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്, മക്കയിൽ നിന്നുള്ള പലരും യുദ്ധം കാണാൻ വേണ്ടി മാത്രമായും യുദ്ധം മുതൽ മോഹിച്ചും സ്വയം സൈന്യത്തിൽ ചേർന്നു എന്നാണ്. മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും കാഴ്ച കണ്ട് യുദ്ധം മുതൽ കൊള്ളയടിക്കാമെന്നും അവർ കരുതുകയുണ്ടായി. കൂടാതെ മക്കയിലെ പരാജയം മറക്കാൻ കഴിയാത്ത ചില ദുരുദ്ദേശക്കാരായ മുശ്രിക്കുകളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വധിക്കാൻ മക്കയിൽ അവർ പരാജയപ്പെട്ടതുപോലെ ഇവിടെ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് നൗദുബില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള അവസരം ലഭിക്കുമെന്നും അങ്ങനെ പകരം വീട്ടി ആശ്വാസം കൊള്ളാമെന്നും അവർ കരുതുകയുണ്ടായി. ഏതായാലും 12,000 പേരടങ്ങുന്ന സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ട് 3 യാത്രയ്ക്ക് ശേഷം, ചിലരുടെ അഭിപ്രായത്തിൽ 5 യാത്രയ്ക്ക് ശേഷം ഹുനൈൻ താഴ്വരയിലെത്തുകയുണ്ടായി. വഴിയിൽ ഒരു പരിചയമോ വാളോ സഹാബികളുടെ ഏതെങ്കിലും വസ്തുക്കളോ താഴ്വീണാൽ അബൂ സുഫിയാൻ ബിൻ ഹർബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ഈ സാധനങ്ങൾ എനിക്ക് തരൂ, ഞാൻ അതെടുക്കാം എന്ന് പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒട്ടകം സാധനങ്ങളാൽ നിറഞ്ഞു കവിയുകയുണ്ടായി. ഹസ്രത്ത് സാലിബ് ബിൻ ഹൻസലിയ വിവരിക്കുന്നു, ഹുനൈൻ യുദ്ധത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. അവർ വളരെ ദൂരം സഞ്ചരിച്ച് വൈകുന്നേരമായി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കാരത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഒരാൾ കുതിരപ്പുറത്ത് വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ അങ്ങയുടെ മുമ്പേ പോയിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന ഇന്ന മലകളിൽ കയറി. അവിടെ ഞാൻ ഹവാസിൻ ഗോത്രക്കാർ, അവരുടെ സ്ത്രീകളും ഒട്ടകങ്ങളും ആടുകളും മറ്റു മൃഗങ്ങളുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഇൻഷാല്ലാ ഇത് മുസ്ലിങ്ങളുടെ യുദ്ധം മുതലായിരിക്കും. പിന്നീട് അവിടുന്ന് ചോദിച്ചു, ഇന്ന് രാത്രി ആരാണ് നമുക്ക് കാവൽ നിൽക്കുക? അനസ് ബിൻ അബി മർസദ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ കാവൽ നിൽക്കാം. അവിടുന്ന് പറഞ്ഞു, എന്നാൽ കുതിരപ്പുറത്ത് കയറിക്കൊള്ളു. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ആ താഴ്വരയിലേക്ക് പോവുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വന്തം കാവലായിരുന്നില്ല, മറിച്ച് ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത്. ആ താഴ്വരയുടെ ഉയർന്ന ഭാഗത്തേക്ക് പോവുക. നിങ്ങൾ കാരണം ഞങ്ങൾ വഞ്ചിക്കപ്പെടരുത്, അതായത് നിങ്ങൾ അശ്രദ്ധനാകരുത്, ശത്രുക്കൾ ഞങ്ങളെ വഞ്ചിക്കരുത്. പ്രഭാതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടുന്ന് രണ്ട് റക്അത്ത് ഫജറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചു. അതിനുശേഷം തക്ബീർ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിപ്പിക്കാൻ തുടങ്ങി. അവിടുത്തെ മുഖം തായ്വരുടെ നേരെയായിരുന്നു. നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷ വാർത്ത, നിങ്ങളുടെ കുതിരക്കാരൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടയാൾ എത്തിയിരിക്കുന്നു. സഹാബികൾ പറയുന്നു, ഞങ്ങൾ താഴ്വരയിലും മരങ്ങൾക്കിടയിലും നോക്കി. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു നിന്നു. അദ്ദേഹം സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങ് എന്നെ പോകാൻ കൽപ്പിച്ച ആ താഴ്വരയുടെ ഉയർന്ന ഭാഗം വരെ ഞാൻ നടന്നു. പ്രഭാതമായപ്പോൾ ഞാൻ രണ്ട് താഴ്വരകളിലും കയറി നോക്കി, പക്ഷേ എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, രാത്രിയിൽ താങ്കൾ താഴെ ഇറങ്ങിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, നമസ്കരിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടിയല്ലാതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു, താങ്കൾ നല്ലൊരു ഡ്യൂട്ടിയാണ് നിർവഹിച്ചത്. ശത്രുക്കളുടെ ചാരന്മാരെ കുറിച്ചും പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാൽ 10 ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഹുനൈനിലെത്തിയിരുന്നു. മാലിക് ബിൻ ഔഫ് ഹവാസിൻ ഗോത്രത്തിലെ 3 ആളുകളെ ചാരന്മാരായി അയച്ചു. അവർ മുസ്ലിം സൈന്യത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഈ 3 പേരും ഭയന്ന് പറച്ചാണ് തിരിച്ചെത്തിയത്. മാലിക് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ കുതിരപ്പുറത്ത് വെളുത്ത ആളുകളെ കണ്ടു. അള്ളാഹുവാണ് സത്യം, യുദ്ധമുണ്ടായാൽ ഈ അവസ്ഥയെ നമുക്ക് നേരിടാൻ കഴിയില്ല. അള്ളാഹുവാണ് സത്യം, നമുക്ക് ഭൂമിയിലുള്ളവരുമായി പോലും യുദ്ധം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആകാശത്തുള്ളവരുമായി എങ്ങനെ യുദ്ധം ചെയ്യും? നിങ്ങൾ ഞങ്ങളുടെ വാക്ക് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗോത്രത്തോടൊപ്പം തിരിച്ചു പോവുക. ആളുകൾ ഞങ്ങൾ കണ്ടത് കണ്ടാൽ അവർക്കും ഞങ്ങൾക്കുണ്ടായ അതേ ദുരിതമായിരിക്കും ഉണ്ടാവുക. മാലിക് പറഞ്ഞു, നിങ്ങൾക്ക് നാശം, നിങ്ങൾ സൈന്യത്തിൽ ഏറ്റവും ഭീരുക്കളാണ്. ഈ വാർത്ത സൈന്യത്തിൽ പരക്കുമെന്ന ഭയം കാരണം അയാൾ അവരെ ഒളിപ്പിച്ചു വെക്കുകയുണ്ടായി. ഈ വാർത്ത പുറത്തറിയാതിരിക്കാൻ പിന്നീട് എപ്പോഴോ ആണ് അവരെ പറഞ്ഞു വിട്ടത്. അയാൾ പറഞ്ഞു, എനിക്കൊരു ധീരനായ ആളുടെ വിവരം തരൂ. അവിടെ ഉണ്ടായിരുന്നവർ ഒരു ധീരനായ ആളെ തിരഞ്ഞെടുത്ത് അയക്കുകയുണ്ടായി. അയാൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അയാളും ആദ്യത്തെ 3 പേരെ പോലെ ഭയന്നിരുന്നു. മാലിക് ചോദിച്ചു, നീ എന്താണ് കണ്ടത്? ആ ധീരൻ മറുപടി പറഞ്ഞു, ചുവപ്പ് കലർന്ന വെള്ളനിറമുള്ള കുതിരപ്പുറത്ത് വെളുത്ത ആളുകളെയാണ് ഞാൻ കണ്ടത്. അവരെ നോക്കാൻ പോലും എനിക്ക് ശക്തി ഉണ്ടായില്ല. അള്ളാഹുവാണ് സത്യം, എന്നെ ബാധിച്ച ഭയം നീ കാണുന്നുവല്ലോ, എനിക്കിത് നേരിടാൻ കഴിയില്ല. നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് നല്ലത്. എന്നിട്ടും മാലിക് ബിൻ ഔഫ് തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ശത്രുക്കളുടെ ചാരന്മാർ കണ്ട കാര്യങ്ങൾക്ക് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഈ ചാരന്മാർ മാലാഖമാരെ കണ്ടു എന്നാണ്, അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടതെന്നാണ്. മറ്റൊരു അഭിപ്രായത്തിൽ അവർ മുസ്ലിം സൈന്യത്തെ കണ്ടപ്പോൾ ഒരു ദൈവിക ഭയം അവരിൽ ഉള്ളതായതുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത് എന്നാണ്. ഹസ്രത്ത് സൽമാ ബിൻ അക്വ വിവരിക്കുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹവാസിൻ ഗോത്രത്തെ ആക്രമിക്കാൻ പോയി. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരാളൊട്ടക പുറത്തു വന്നു. അപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാൾ തൻ്റെ ഒട്ടകത്തെ ഇരുത്തി കയറുകൊണ്ട് കെട്ടിയിട്ട് മുന്നോട്ട് വന്ന് സഹാബികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരു റിപ്പോർട്ട് അനുസരിച്ച് അയാൾ ആളുകളോട് സംസാരിക്കാനും തുടങ്ങി. ഞങ്ങൾ വളരെ ക്ഷീണിതരായിരുന്നു. യാത്രാവാഹനങ്ങളും കുറവായിരുന്നു, യാത്രാമൃഗങ്ങളും കുറവായിരുന്നു. സംസാരിച്ചതിന് ശേഷം ആ വ്യക്തി വേഗത്തിൽ തൻ്റെ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പോയി. കയറ് വേഗത്തിൽ അടിച്ച് അതിൽ കയറി ഓടിച്ചു പോകാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇതൊരു ചാരനാണ്, ഇവനെ പിടിച്ച് വധിക്കൂ. ബനു വസലം ഗോത്രത്തിലൊരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി അയാളെ പിന്തുടർന്നു. ഹസ്രത്ത് സൽമ പറയുന്നു, ഞാൻ എൻ്റെ ഒട്ടകപ്പുറത്ത് അയാളുടെ പിന്നാലെ ഓടി. ഞാൻ അയാളുടെ അടുത്തെത്തി ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിച്ചു. ഞാൻ അയാളുടെ ഒട്ടകത്തെ താഴെയിരുത്തി. അയാൾ മുട്ട് നിലത്ത് വച്ചപ്പോൾ ഞാൻ വാളെടുത്ത് അയാളുടെ കഴുത്തിൽ വെട്ടി. അയാൾ നിലത്ത് വീണു. ഞാൻ അയാളുടെ ഒട്ടകവും ആയുധങ്ങളും എല്ലാ സാധനങ്ങളും എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ചോദിച്ചു, ഇവനെ ആരാണ് വധിച്ചത്? സഹാബികൾ പറഞ്ഞു, ഇബ്നു അഖ്വ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സാധനങ്ങളെല്ലാം അദ്ദേഹത്തിനുള്ളതാണ്. മുസ്ലിങ്ങളുടെ 12,000 പേർക്കെതിരെ ശത്രുക്കളുടെ എണ്ണം 30,000 ആയിരുന്നു. ഹുനൈൻ യുദ്ധത്തിൽ ശത്രുക്കളുടെ എണ്ണം ചിലപ്പോൾ 30,000 എന്നും ചിലപ്പോൾ 20,000 എന്നും ചിലപ്പോൾ 4,000 എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ വിശദീകരണം ഇതാണ്: യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തവർ 20,000 പേരായിരുന്നു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും കൂടി ചേർത്താൽ എണ്ണം 30,000 ആകും. മാലിക് ബിൻ ഔഫ് തൻ്റെ സൈന്യത്തിലെ മികച്ച വില്ലാളി വീരന്മാരെ തിരഞ്ഞെടുത്ത് മലകളിൽ ഒളിപ്പിച്ചു. അവർ പതിയിരുന്ന് മുസ്ലിം സൈന്യത്തെ ഒരേ സമയം ആക്രമിച്ചു. ഇത് മുസ്ലിം സൈന്യത്തിൽ പരിഭ്രാന്തി ഉളവാക്കി. ഇവരുടെ എണ്ണം 4,000 ആയിരുന്നു. ബനു ഹവാസിൻ്റെ സേനാപതി മാലിക് ബിൻ ഔഫ് തൻ്റെ സൈന്യത്തെ ക്രമീകരിച്ചത് ഇങ്ങനെയാണ്: രാത്രിയുടെ അന്ത്യഭാഗത്ത് മാലിക് ബിൻ ഔഫ് തൻ്റെ സൈന്യത്തിൻ്റെ അടുത്തേക്ക് പോയി. ഹുനൈൻ താഴ്വരയിലെ നിശ്ചിത സ്ഥലങ്ങളിൽ അവരെ ഒളിപ്പിക്കുകയുണ്ടായി. ഈ താഴ്വരയിൽ ധാരാളം മലയിടുക്കുകളും പാതകളുമുണ്ട്. ആളുകളെ അവിടെ ക്രമീകരിച്ച് നിർത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും അവിടുത്തെ സഹാബികളെയും പെട്ടെന്ന് ആക്രമിക്കാൻ അവർ പതിയിരുന്നു. ശത്രുക്കളുടെ സൈനിക നിര ഇങ്ങനെയായിരുന്നു: ഏറ്റവും മുന്നിൽ കുതിരപ്പട, പിന്നിൽ കാൽനട, പിന്നീട് കാൽനട സൈന്യം, അതിനു പിന്നിൽ ഒട്ടകപ്പുറത്ത് സ്ത്രീകളും കുട്ടികളും, അതിനു പിന്നിൽ മറ്റു സാധനങ്ങളും, ഒട്ടകങ്ങൾ, ആടുകൾ, മറ്റു കന്നുകാലികൾ എന്നിവ. മക്കയിൽ നിന്ന് ഹുനൈനിലേക്ക് പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ബനു സലീം ഗോത്രത്തിൽപ്പെട്ട 1,000 കുതിരപ്പടയാളികളെ സൈന്യത്തിൻ്റെ മുൻനിരയിൽ നിർത്തുകയുണ്ടായി. അതിൻ്റെ നേതൃത്വം ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിനെ ഏൽപ്പിച്ചു. സൈന്യം ജീറാന എന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രഭാതത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴുവൻ സൈന്യത്തെയും വലതുഭാഗം അഥവാ മൈമന, ഇടതുഭാഗം അഥവാ മൈസറ, മധ്യഭാഗം അഥവാ കൽബ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യഭാഗത്തായിരുന്നു. അവിടുന്ന് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും വലിയ പതാകകൾ ഭാഗിച്ചു നൽകി. മുഹാജിറുകളിൽ നിന്ന് ഒരു പതാക ഹസ്രത്ത് അലിക്കു നൽകി. ഒരു പതാക ഹസ്രത്ത് സഅദ് ബിൻ അബി വഖാസിനും ഒരു പതാക ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനും നൽകി. അൻസാറുകളിൽ ഖസ്റജ് ഗോത്രത്തിൻ്റെ പതാക ഹസ്രത്ത് ഹുബാബ് ബിൻ മുന്ദിറിനും ഓസ് ഗോത്രത്തിൻ്റെ പതാക ഹസ്രത്ത് ഉസൈദ് ബിൻ ഹുദൈറിനും നൽകി. അതുപോലെ ഹസ്രത്ത് അബു ബുർദ ബിൻ നിയാർ, ഹസ്രത്ത് അബു ലുബാബ ബിൻ അബ്ദുൽ മുന്ദിർ, ഹസ്രത്ത് ഖതാദ ബിൻ നൗമാൻ എന്നിവർക്കും പതാകകൾ നൽകി. ഇതിനു പുറമെ 20-ലധികം ചെറിയ പതാകകളും വിവിധ സംഘങ്ങളിൽ വിതരണം ചെയ്യുകയുണ്ടായി. ഹുനൈൻ ദിനത്തിൽ ഒരാൾ പറഞ്ഞു, ഇന്ന് നമ്മൾ കുറഞ്ഞുപോയെന്ന കാരണത്താൽ പരാജയപ്പെടുകയില്ല, അതായത് ഇന്ന് നമ്മൾ വളരെ കൂടുതലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഈ വാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഖുർആനും ഈ വാക്കിനെ അനിഷ്ടത്തോടെയാണ് അനിഷ്ടത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് അജബുത്തുക്കും കസ്രത്തുക്കും, നിങ്ങളുടെ എണ്ണം നിങ്ങൾ അഹങ്കാരികളാക്കി. ഹുനൈൻ യുദ്ധത്തിൽ ആദ്യം മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചു. പിന്നീട് ശത്രുക്കളുടെ ശക്തമായ ആക്രമണത്താൽ മുസ്ലിങ്ങൾ പരിഭ്രാന്തരായി പിന്തിരിഞ്ഞോടുകയും താൽക്കാലികമായി പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ മുസ്ലിങ്ങൾക്ക് മഹത്തായ വിജയം ലഭിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്. ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് സാധാരണയായി പറയുന്നത് മുസ്ലിം സൈന്യം പ്രഭാതവേളയിലെ ഇരുട്ടിൽ ഹുനൈൻ തായ്വരിൽ പ്രവേശിച്ചു എന്നാണ്. അതേസമയം ശത്രു സൈന്യം നേരത്തെ തന്നെ താഴ്വരയിലെത്തിയിരുന്നു. അവരുടെ മികച്ച വില്ലാളി വീരന്മാർ മലയിടുക്കുകളിൽ ഒളിച്ചിരുന്നു. ഇതറിയാത്ത മുസ്ലിങ്ങൾ താഴ്വരയിൽ പ്രവേശിച്ചപ്പോൾ ആ വില്ലാളി വീരന്മാർ ഒരേ സമയം ആക്രമണം നടത്തുകയുണ്ടായി. ഇത് മുസ്ലിം സൈന്യത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബികളും മാത്രം അവിടെ അവശേഷിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി വിളിച്ചപ്പോൾ മുസ്ലിം സൈന്യം തിരിച്ചു വരികയും ശത്രുക്കളുമായി ശക്തമായ യുദ്ധം ചെയ്യുകയും ശത്രുക്കൾ ദയനീയമായി പരാജയപ്പെട്ട് യുദ്ധക്കളം വിട്ട് ഓടുകയും ചെയ്തു. ഇത് ഇബ്നു ഹിഷാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്നാൽ സഹീ ബുഖാരിയിൽ ഒരു റിപ്പോർട്ടുണ്ട്. അത് ഹുനൈൻ യുദ്ധത്തെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഹസ്രത്ത് ബറാ ബിൻ ആസിബ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ സഹീ ബുഖാരിയിൽ ഒരുപാട് കാണാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ബനു ഹവാസിനെ ആക്രമിച്ചപ്പോൾ അവർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയുണ്ടായി. ഞങ്ങൾ യുദ്ധം മുതൽ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവർ ഞങ്ങളുടെ മേൽ അമ്പുകളുടെ ഒരു പെരുമഴ വർഷിപ്പിച്ചു. ഇത് കാരണം സംരക്ഷിക്കാൻ ആയുധങ്ങളില്ലാത്ത യുവാക്കൾ പിന്നോട്ട് തിരിഞ്ഞോടുകയുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപ്പോഴും യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്നു. റാവി ബറാ ബിൻ ആസിബ് പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഒരു വെളുത്ത കോവർ കഴുതപ്പുറത്ത് കണ്ടു. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് ആയിരുന്നു അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അന നബി ലാ കസിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാകുന്നു, ഇത് കളവല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. ബുഖാരിയുടെ ഈ നിവേദനം ഒഴിച്ചു നിർത്തി നോക്കുകയാണെങ്കിൽ ഹുനൈൻ യുദ്ധത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒന്ന്, മുസ്ലിങ്ങൾ അപ്രതീക്ഷിത ആക്രമണം കാരണം ചിതറിപ്പോകുന്നത്. രണ്ട്, മുസ്ലിങ്ങൾ വീണ്ടും സംഘടിച്ച് ആക്രമിക്കുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്നാൽ ബുഖാരിയുടെ ഈ നിവേദനത്തെ അടിസ്ഥാനമാക്കിയാൽ യുദ്ധത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ മുസ്ലിം സൈന്യം യാതൊരു മടിയുമില്ലാതെ ഹുനൈൻ താഴ്വരയിൽ പ്രവേശിച്ചു. തങ്ങൾക്ക് മുമ്പിലുള്ള ശത്രു സൈന്യം പിന്തിരിഞ്ഞോടുന്നത് കണ്ടപ്പോൾ മുസ്ലിങ്ങളുടെ വിഭാഗം യുദ്ധം മുതൽ ശേഖരിക്കാൻ തുടങ്ങി. രണ്ടാം ഘട്ടത്തിൽ ബനു ഹവാസിൻ്റെ സേനാധിപതി മാലിക് ബിൻ ഔഫ് തൻ്റെ 4000 വില്ലാളി വീരന്മാരെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. മുസ്ലിം സൈന്യം താഴ്വരയിൽ പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ അവർ ഒരേ സമയം അമ്പുകൾ വർഷിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം നടത്തി. ബനു ഹവാസ് അറബികളിലെ മികച്ച വില്ലാളി വീരന്മാരായിരുന്നു. രാവിലെ വെളിച്ചക്കുറവുള്ള സമയത്ത് മുസ്ലിം സൈന്യത്തിലെ ഒരു വിഭാഗം യുദ്ധം മുതൽ ശേഖരിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു. അവരിൽ ഇസ്ലാമിൽ നന്നായി വേരൊന്നിയിട്ടില്ലാത്ത മക്കയിലെ പുതു മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അമ്പുകളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ അവർക്ക് വേണ്ടത്ര സംരക്ഷണ കവചങ്ങളോ മറ്റു ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ അപ്രതീക്ഷിത ശരപ്രവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഓടി. അവരുടെ യാത്രാവാഹനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് പിന്നോട്ടോടിയപ്പോൾ മുഴുവൻ സൈന്യത്തിലും പരിഭ്രാന്തി പടർന്നു. ഒട്ടകങ്ങളും കുതിരങ്ങളും ഓടാൻ തുടങ്ങി. മൃഗങ്ങൾ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞോടി. താഴ്വര ഇടുങ്ങിയതായതുകൊണ്ട് മൃഗങ്ങൾ ആളുകളെ ചവിട്ടി മരിച്ചു. സൈന്യത്തിലെ ഈ പരിഭ്രാന്തി കാരണം ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് പോലും മുറിവേറ്റ് കുതിരപ്പുറത്ത് നിന്ന് വീണു. അങ്ങനെ മുസ്ലിം സൈന്യം ചിതറിപ്പോയി. മൂന്നാം ഘട്ടം, നിർണായകമായ ഘട്ടം, ഹസ്രത്ത് അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്തതുപോലെ സൈന്യത്തിൻ്റെ ആദ്യ ഭാഗം ചിതറിപ്പോയി. ആദ്യം ബനു സലീം എന്ന വിഭാഗം ഓടി. അതിന് പിന്നാലെ മക്കയിലെ പൊതു മുസ്ലിങ്ങളും മറ്റ് സാധാരണക്കാരും പരാജയപ്പെട്ട് പിന്നോട്ട് പോയി. ആരെയും അവർ ശ്രദ്ധിച്ചില്ല. ആർക്കും സ്വന്തം കൈ പോലും കാണാൻ കഴിയാത്ത വിധം പൊടി ഉയർന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും ശ്രദ്ധേയമായൊരു കാര്യം, യുദ്ധക്കളത്തിലെ സാഹചര്യം എന്തു തന്നെയായിരുന്നാലും അവിടുന്ന് അചഞ്ചലമായ ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് പ്രകടിപ്പിച്ചിരുന്നത്. വലിയ വീരന്മാർക്ക് പോലും കാലിടറുമ്പോൾ അവിടുന്ന് ഒരു പാറ പോലെ അവിടെ ഉറച്ചു നിന്നു. ഹസ്രത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏറ്റവും സൗന്ദര്യവാനും ഏറ്റവും ഉദാരനും എല്ലാ ജനങ്ങളെക്കാളും ധീരനുമായിരുന്നു. ഈ ഹുനൻ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഹസ്രത്ത് ബറാ ബിൻ ആസിബ് പറയുന്നു, എല്ലാവരും ചിതറിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സഹാബികളോടൊപ്പം ഒറ്റപ്പെടുകയുണ്ടായി. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ശത്രുവിൻ്റെ അടുത്തേക്ക് നീങ്ങുകയും ഉറക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. നിവേദകം പറയുന്നു, അള്ളാഹുവാണ് സത്യം. യുദ്ധം കഠിനമാകുമ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ അഭയം തേടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിൽക്കുന്നവൻ ഏറ്റവും ധീരനായി കണക്കാക്കിയിരുന്നു. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യത്തിൻ്റെ മഹത്വം കാരണം ഒറ്റപ്പെട്ട അവസ്ഥയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുതിരയെ ശത്രുവിൻ്റെ അടുത്തേക്ക് നയിച്ചുകൊണ്ടിരുന്നു. ഹസ്രത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും അബൂ സുഫിയാൻ ഇബ്നു ഹാരിസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിമിഷ നേരത്തേക്ക് പോലും വിട്ടുപിരിഞ്ഞില്ല. ആളുകൾ ചിതറിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുതിരയെ വേഗത്തിൽ ശത്രുവിൻ്റെ നേരെ നയിച്ചു. ഈ അവസരത്തിൽ ഞാൻ കുതിരയെ തടയാൻ കടിഞ്ഞാൻ പിടിച്ചു, അത് കൂടുതൽ വേഗത്തിൽ പോകാതിരിക്കാൻ. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് അതിൻ്റെ അങ്കവടി പിടിച്ചിരുന്നു. ഒരു നിവേദനമനുസരിച്ച് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് അതിനെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബ്ബാസ്, വൃക്ഷത്തിൻ്റെ അസ്ഹാബുകളെ വിളിക്കൂ, അതായത് ഹുദൈബിയ വേളയിൽ മുമ്പ് ജീവൻ നൽകാമെന്ന് പ്രതിജ്ഞയെടുത്തവരെ. ഹസ്രത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർന്നതായിരുന്നു. അദ്ദേഹം ഉറക്കെ വിളിച്ചു, അസ്ഹാബു സമുറ, വൃക്ഷത്തിൻ്റെ സഹാബികൾ എവിടെയാണ്? അദ്ദേഹം പറയുന്നു, അള്ളാഹുവാണ് സത്യം, എൻ്റെ ശബ്ദം കേട്ടപ്പോൾ പശുക്കുട്ടികൾ ഓടി വരുന്നത് പോലെ അവർ മടങ്ങി വരികയുണ്ടായി. അവർ ലബ്ബേക്ക് ലബ്ബേക്ക് യാ റസൂലുള്ളാ, ഞങ്ങളിത് അങ്ങയുടെ സേവനത്തിൽ ഹാജരായിരിക്കുന്നു യാ റസൂലുള്ളാ എന്ന് വിളിച്ചു പറഞ്ഞു. അവർ ഭ്രാന്തന്മാരെ പോലെ മടങ്ങിയെത്തി ശത്രുക്കളോട് യുദ്ധം തുടങ്ങി. ഇത് സഹി മുസ്ലിമിൻ്റെ നിവേദനമാണ്. മുസ്ലിം സൈന്യം ചിതറിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏതാനും ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എണ്ണം 400 മുതൽ 300 വരെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. എണ്ണത്തിലുള്ള വ്യത്യാസത്തിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ ശത്രുക്കളോട് പോരാടുകയായിരുന്നു. അങ്ങനെ യുദ്ധക്കളത്തിൽ 300 ആളുകളാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ആളുകളുടെ എണ്ണം വിവിധ സമയങ്ങളിൽ കുറയുകയും കൂടുകയും ചെയ്തിരിക്കാം. അതിനാൽ 3-4 ആളുകളെ കണ്ടവർ ആ എണ്ണമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. 10-12 ആളുകളെ കണ്ടവർ ആ എണ്ണം പറഞ്ഞതായിരിക്കാം. അതിലും അധികം ആളുകളെ കണ്ടവർ ആ എണ്ണവും പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏതാനും പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു നിവേദനമനുസരിച്ച് ഒരാൾ ഹസ്രത്ത് ബറായോട് ചോദിച്ചു, ഓ അബു അമാറ, ഹുനൻ യുദ്ധത്തിൽ നിങ്ങൾ ഒളിച്ചോടിയോ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞില്ല. എന്നാൽ അമ്പുകൾ ലക്ഷ്യം തെറ്റാത്തവരായ ബനു ഹവാസൻ, ബനു നസർ എന്നിവരുടെ സംഘവുമായി ഏറ്റുമുട്ടിയപ്പോൾ ആയുധങ്ങളില്ലാത്ത ചില യുവാക്കൾ പിന്നോട്ട് പോവുകയായിരുന്നു. അവർ തുടർച്ചയായി അമ്പെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിൻ്റെ നേർക്ക് മുന്നോട്ട് നീങ്ങി. അവിടുന്ന് തൻ്റെ വെളുത്ത കുതിരപ്പുറത്തിരിക്കുകയായിരുന്നു. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് അതിനെ നയിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങി അള്ളാഹുവിനോട് സഹായം തേടി. അന നബി ലാ കസിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, ഇത് കളവല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാകുന്നു. ഇയാസ് ഇബ്നു സലമ തൻ്റെ പിതാവ് സലമ ബിൻ അക്വയിൽ നിന്ന് വിവരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ശത്രുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ മുന്നോട്ടു പോയി ഒരു മലയിടുക്കിലേക്ക് കയറി. അവിടെ വെച്ച് ഞാൻ ശത്രുവിൻ്റെ ഒരാളെ കണ്ടു. ഞാൻ അയാൾക്ക് നേരെ ഒരു അമ്പെയ്തു. അയാളെൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കണ്ടത് ആളുകൾ മറ്റൊരു മലയിടുക്കിൽ നിന്ന് പുറത്തു വരുന്നു. അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കും ഇടയിൽ യുദ്ധം നടക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പിന്തിരിഞ്ഞോടി. ഞാൻ പരാജിതനായി മടങ്ങി. എൻ്റെ കയ്യിൽ രണ്ട് ഷാളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ ചുറ്റിയിരുന്നു, മറ്റൊന്ന് ഞാൻ പിടിച്ചിരുന്നു. എൻ്റെ ഷാൾ അഴിയാൻ തുടങ്ങി. ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചു. പിന്നോട്ട് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ കടന്നുപോയി. അവിടുന്ന് കറുപ്പും വെളുപ്പും കലർന്ന ഒരു കുതിരപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇബ്നു അക്വാന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ? ഈ അവസ്ഥയിൽ എന്തിനാണ് തിരിച്ചോടുന്നത്? ഹദ്രത്ത് മുസ്ലിം മൗദലത്താലാനുഹു ഹുനൈൻ യുദ്ധത്തിൽ ശരവർഷത്താൽ തിരിഞ്ഞോടിയ സംഭവത്തെക്കുറിച്ച് പറയുന്നു. ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം പിന്നോട്ട് മാറിയപ്പോൾ ശത്രുക്കളുടെ അമ്പുകളുടെ ആക്രമണം ശക്തമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സഹാബികളോടൊപ്പം ശത്രുവിൻ്റെ നേരെ മുന്നോട്ട് നീങ്ങി. ശത്രുവിൻ്റെ ആക്രമണം ശക്തമായതുകൊണ്ട് ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ ആഗ്രഹിച്ചു. അദ്ദേഹം മുന്നോട്ട് വന്ന് കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ വിടൂ. അതിനുശേഷം ഈ കവിത ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. അനൻ നബി ലാ കസിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അതായത് ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, വ്യാജനല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാകുന്നു. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ ശത്രുവിൻ്റെ ആക്രമണം വളരെ ശക്തമാണ്. ശത്രുവിൻ്റെ 4000 വില്ലാളി വീരന്മാർ അമ്പുകളുടെ മഴ വർഷിപ്പിക്കുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ മുന്നോട്ട് നീങ്ങൽ മനുഷ്യ കഴിവുകൾക്കും അതീതമായ ഒന്നായി തോന്നിയേക്കാം. അതുകൊണ്ട് ആരും വഞ്ചിതരാകരുത്. എന്നിലെന്തെങ്കിലും ദൈവത്വപരമായ ശക്തിയുണ്ടെന്ന് കരുതരുത്. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മാത്രമാണ്, ഒരു മനുഷ്യൻ മാത്രമാണ്. എൻ്റെ പ്രവാചകത്വം കാരണം അള്ളാഹുവിൻ്റെ സഹായം മാത്രമാണ് എന്നോടൊപ്പമുള്ളത്. എല്ലാ ആളുകളും ഒളിച്ചോടിയില്ല എന്നും നിവേദനങ്ങളുണ്ട്. ഇമാം നബവി എഴുതുന്നു, എല്ലാവരും ഓടിപ്പോയില്ല, മറിച്ച് മക്കയിലെ മുഅല്ലഫത്തുൽ ഖുലൂബ് വിഭാഗത്തിൽപ്പെട്ട കപടവിശ്വാസികളും യുദ്ധത്തിൽ പങ്കെടുത്തവരും അപ്പോൾ മുസ്ലിങ്ങളായിട്ടില്ലാത്തവരുമാണ് ഓടാൻ തുടങ്ങിയത്. ഈ അപ്രതീക്ഷിത പരാജയത്തിന് കാരണം ശത്രുക്കൾ ഒരുമിച്ച് അമ്പുകളുടെ മഴ വർഷിച്ചതായിരുന്നു. ഏതായാലും ഇമാം നബവി ഈ പറഞ്ഞത് ശരിയാണ്. യുദ്ധക്കളത്തിൽ നിന്ന് ഭയം കാരണം ഓടിപ്പോയവർ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നില്ല, അതായത് എല്ലാവരും ഓടിയില്ല, മറിച്ച് ഹൃദയാത്മന യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മക്കയിലെ പൊതു മുസ്ലിങ്ങളും അതിലുൾപ്പെട്ടിരുന്നു. അവർ യുദ്ധമുദ്രയുടെ ആഗ്രഹം കൊണ്ടോ വെറും കാഴ്ചക്കാരായിട്ടോ വന്നവരായിരുന്നു. എന്നാൽ അവരുടെ പിന്തിരിഞ്ഞോട്ടവും ശക്തമായ അമ്പയത്വവും കാരണം മറ്റ് മുസ്ലിങ്ങളുടെ യാത്രാംഗങ്ങൾക്ക് നിയന്ത്രണം വിടുകയും അവ മുസ്ലിങ്ങളെയും കൊണ്ട് പിന്തിരിഞ്ഞോടി എന്നതും ഒരു വസ്തുതയാണ്. അങ്ങനെ ഒരു വലിയ വിഭാഗം ഇങ്ങനെ മനഃപൂർവ്വമല്ലാതെ യാത്രാംഗങ്ങളെ നിയന്ത്രിക്കാനാവാതെ പിന്നോട്ട് മാറിയവരായിരുന്നു. അതുമൂലം ആത്മാർത്ഥതയുള്ള മുസ്ലിങ്ങൾ പോലും കുറച്ച് സമയത്തേക്ക് നിസ്സഹായരായി. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വിശദീകരിക്കുന്നതാണ്. ഇന്നു മുതൽ ജർമ്മനിയിലെ ജൽസ സലാന ആരംഭിക്കുകയാണ്. ജൽസയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകണമേ എന്ന് അവിടെ പങ്കെടുത്ത എല്ലാവരും ദുആ ചെയ്യേണ്ടതാണ്. ഇതിനെ വെറും ഒരു മേളയായി കാണരുത്, മറിച്ച് ഈ ദിവസങ്ങളിൽ തങ്ങളുടെ വൈജ്ഞാനികവും കർമ്മപരവും ആത്മീയവുമായ വളർച്ചയ്ക്ക് വേണ്ടി തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടേ പോകുമെന്ന് പ്രതിജ്ഞയെടുക്കണം. ഇതിനായി ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ദൈവസ്മരണയിലും പ്രാർത്ഥനകളിലും സമയം ചെലവഴിക്കുക. തങ്ങൾക്കും തങ്ങളുടെ തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജമാഅത്തിന്റെ പുരോഗതിക്കും ശത്രുക്കളുടെ തിന്മകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം നേടുന്നതിനും അവരുടെ തിന്മകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അവരുടെ തിന്മകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. പാകിസ്ഥാനിൽ ദിവസവും എന്തെങ്കിലും വേദനാജനകമായ സംഭവം നടക്കുന്നു. അള്ളാഹു എത്രയും വേഗം എതിരാളികളെ പിടികൂടുമാറാകട്ടെ. പൊതുവായി ലോകസമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ ലോകം അവരുടെ പ്രവർത്തനങ്ങൾ കാരണം തങ്ങളുടെ നാശത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ ഈ ഭയാനകമായ നാശത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. പലസ്തീനികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇസ്രായേലി ഭരണകൂടം ക്രൂരതയുടെയും കിരാതത്വത്തിൻ്റെയും പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. പലസ്തീനികളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുന്നു. നിരപരാധികളായ കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ, രോഗികൾ എന്നിവരോടുള്ള ക്രൂരത അതിൻ്റെ അതിരുകൾ ലംഘിച്ചിരിക്കുന്നു. എല്ലായിടത്തും ഒരു കൂട്ടക്കൊല നടക്കുകയാണ്. ഇപ്പോൾ ചില രാഷ്ട്രീയക്കാരും ഭരണകൂടങ്ങളും ഇത് തെറ്റാണെന്നും ഇത് നിർത്തണമെന്നും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലി ഭരണകൂടം അവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ല. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ലഹരി അവരെയും അമേരിക്കയെയും അവരുടെ അനുയായികളെയും അഹങ്കാരത്തിൻ്റെയും ക്രൂരതയുടെയും അങ്ങേയറ്റം എത്തിച്ചിരിക്കുകയാണ്. മുസ്ലിം ഭരണകൂടങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ദൈവിക സഹായം ലഭിക്കുന്നതിനായി അവർ തങ്ങളുടെ അവസ്ഥകളിൽ ഒരു പരിവർത്തനം സംജാതമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കട്ടെ. അവർക്ക് ഈ ബുദ്ധി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അതുപോലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയും ഉപദ്രവിക്കുന്നു. അള്ളാഹു അവരെയും ഈ ക്രൂരതയിൽ നിന്ന് തടയട്ടെ. ഈ എല്ലാ ക്രൂരതകൾക്കുമെതിരിൽ കഴിവിൻ്റെ പരമാവധി ശബ്ദമുയർത്തേണ്ടത് ഇന്ന് നമ്മൾ അഹമ്മദികളുടെ കടമയാണ്. ഇതിന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുക. അള്ളാഹു ഇതിനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله